into sea. Make mystery and crime with Renisha, exclusively on Enadapum Specials.
ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ ചതിയിൽ പ്രാണൻ നഷ്ടമായ കരിന്തണ്ടന്റെ കഥയാണ് ഈ എപ്പിസോഡിൽ. താമരശ്ശേരി ചുരത്തിന്റെ പിതാവായ ആദിവാസി മൂപ്പന്റെ കഥ, നിഗൂഢതകൾ കനം വെച്ചു നിൽക്കുന്ന വയനാടൻ ചുരത്തിൽ ആ നിലവിളി ഇന്നും ചെവിയോർത്താൽ നമുക്ക് കേൾക്കാം. താമരശ്ശേരിയിൽ നിന്ന് വയനാടൻ കുന്നുകളിലേക്ക് വളഞ്ഞു പുളഞ്ഞു പോകുന്ന ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവരെ ആ രക്തത്തിന്റെ തണുപ്പ് വന്നു പൊതിയും അവർ പോലും അറിയാതെ. വയനാട് ചുരം പണിയാൻ ബ്രിട്ടീഷുകാർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും അവരുടെ ക്രൂരതയാൽ കൊല്ലപ്പെടുകയും ചെയ്ത ആദിവാസി യുവാവ് കരിന്തണ്ടന്റെ കഥ വയനാടൻ ദേശ ചരിത്രവും കടന്ന് കേരളം മുഴുവൻ പടർന്ന ഒന്നായിരിക്കുന്നു. ഇന്ന് വെള്ളക്കാർ പരാജയപ്പെട്ടിടത്ത് ഒരു ആദിവാസി ജയിച്ചു കയറിയ കഥ കൂടിയാണിത്. ചുരംപാത പണിയാൻ വഴി കാണിച്ചു കൊടുത്ത ആദിവാസി യുവാവിന്റെ മികവ് ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ പക്ഷേ ബ്രിട്ടീഷുകാർക്കായില്ല. ചരിത്രം കഥയായും കഥ കെട്ടുകഥയായും കരിന്തണ്ടൻ നമുക്ക് മുൻപിൽ ഇതിഹാസമായി മാറിയിരിക്കുന്നു. ആയിരത്തി എഴുന്നൂറുകളാണ് കാലം. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കോഴിക്കോട് തമ്പടിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് പടയ്ക്ക് ടിപ്പുവിനെ കീഴടക്കാൻ ശ്രീരംഗപട്ടണത്തെത്തുന്നത് അത്ര എളുപ്പമല്ല. പ്രധാന തടസ്സമായി നിൽക്കുന്നത് വയനാടൻ കുന്നുകളാണ്. ഇന്നത്തെ വയനാടൻ ചുരം നിൽക്കുന്ന മേഖല മൂന്ന് മലകളാണ്. അതു കടന്ന് മൈസൂരിലെത്തുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനാകില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ പിന്തിരിയാൻ തയ്യാറല്ലായിരുന്നു. എളുപ്പത്തിൽ മൈസൂരിലെത്താനായി ഈ മലയിലൂടെ ഒരു വഴി കണ്ടെത്താനുള്ള ശ്രമം ബ്രിട്ടീഷുകാർ തുടങ്ങി. വയനാട്ടിലെ സുഗന്ധദ്രവ്യങ്ങളും വിലപിടിപ്പുള്ള മരങ്ങളും ഈ വഴിയിലൂടെ കടത്തിക്കൊണ്ടുവരാമെന്ന ദുഷ്ടചിന്തയും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ വെള്ളക്കാരന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. വഴി കണ്ടെത്താൻ പോയ ബ്രിട്ടീഷ് അധികൃതരെ പലരെയും കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തു. തോറ്റു പിന്മാറാൻ ബ്രിട്ടീഷുകാർ ഒരുക്കമല്ലായിരുന്നു. പുതിയ പുതിയ സംഘങ്ങൾ വഴി കണ്ടെത്താൻ വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പേര് കേട്ട ഒരു എഞ്ചിനീയറെയും കൊണ്ട് ഒരു ബ്രിട്ടീഷ് സംഘം അടിവാരത്തെത്തി. അവിടെ ആടുമേയ്ക്കുകയായിരുന്ന ആജാനുബാഹുവായ ഒരു ആദിവാസി യുവാവിനെ അവർ കണ്ടു. ചതിയുടെയും ക്രൂരതയുടെയും രക്തം മണക്കുന്ന കൂടിക്കാഴ്ചയായിരുന്നു അതെന്ന് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തു. 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. പണിയ വിഭാഗക്കാരുടെ തലവനായ കരിന്തണ്ടൻ വയനാടിന്റെ അടിവാരത്ത് ചിപ്പിലിത്തോട് എന്ന സ്ഥലത്തായിരുന്നു താമസം. കാട്ടിലെയും മലനിരകളിലെയും ഓരോ വഴികളും കരിന്തണ്ടന് മനപ്പാഠമാണ്. അവൻ നടക്കാത്ത കാട്ടുപാതകളും കണ്ടുമുട്ടാത്ത വന്യമൃഗങ്ങളുമില്ല. വഴിമുട്ടി നിന്ന ബ്രിട്ടീഷുകാരോട് ആടുമേച്ചു നിന്ന കരിന്തണ്ടൻ കാര്യങ്ങൾ അന്വേഷിച്ചു. ബ്രിട്ടീഷുകാർ നിസ്സഹായത വെളിപ്പെടുത്തി. ബ്രിട്ടീഷുകാരുടെ കൂടെയുണ്ടായിരുന്ന നായരാണ് കരിന്തണ്ടനെ കണ്ടുപിടിച്ചാൽ മല കയറാമെന്ന് ബ്രിട്ടീഷുകാരെ അറിയിച്ചത്. ബ്രിട്ടീഷുകാർ വരുന്ന ദിവസം കൃത്യമായി കരിന്തണ്ടനെ അടിവാരത്തവർക്ക് മുന്നിൽ എത്തിച്ചതും നായരുടെ കുടിലബുദ്ധിയാണെന്നാണ് കഥകൾ. ഞങ്ങളുടെ മണ്ണും മലയും തീണ്ടരുത്, കരിന്തണ്ടൻ അവരോട് ആവശ്യപ്പെട്ടു. തീണ്ടില്ല, പോകാൻ വഴി മാത്രം മതിയെന്ന് സംഘം കരിന്തണ്ടനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. നിസ്വാർത്ഥനായ ആ മണ്ണിന്റെ മകൻ വെള്ളക്കാരന്റെ കണ്ണിലെ ചതി കണ്ടില്ല. അവൻ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാമെന്ന് ഉറപ്പു നൽകി. ബ്രിട്ടീഷുകാർക്ക് അതോടെ പകുതി ആശ്വാസമായി. അങ്ങനെ ബ്രിട്ടീഷുകാരെ നയിച്ചുകൊണ്ട് കരിന്തണ്ടൻ വയനാടൻ കുന്നുകയറാൻ തുടങ്ങി. ഏറെ ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ആ യാത്ര. ഓരോ വീഴ്ചയിലും അവർക്ക് കരിന്തണ്ടൻ കൈത്താങ്ങായി. ബ്രിട്ടീഷുകാരെ നയിച്ചുകൊണ്ട് ആ ആദിവാസി യുവാവ് മലയിടുക്കുകളിലൂടെ തലയെടുപ്പോടെ നടന്നു. സ്വന്തം കുഞ്ഞിനെന്ന പോലെ കാട് കരിന്തണ്ടന് വഴികൾ തുറന്നുകൊടുത്തു. ഓരോ ചുവടിലും വിസ്മയം നിറച്ച് അവന് പിറകെ വെള്ളക്കാർ നടന്നു. കാടിന്റെ സമൃദ്ധിയും സമ്പത്തും സൗന്ദര്യവും കണ്ട് വെള്ളക്കാരൻ ആർത്തിമൂത്തു. ദിവസങ്ങളുടെ പരിശ്രമത്തിനൊടുവിൽ കരിന്തണ്ടൻ വെള്ളക്കാരെയും കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി. അടിവാരത്തുനിന്ന് ലക്കിടിയിലേക്കുള്ള എളുപ്പവഴി അങ്ങനെ കരിന്തണ്ടൻ വെള്ളക്കാർക്ക് കാണിച്ചു കൊടുത്തു. തങ്ങളുടെ ശ്രമം വിജയിച്ചതറിഞ്ഞ് സംഘം തുള്ളിച്ചാടി. എന്നാൽ ചുരത്തിന് മുകളിൽ എത്തിയതോടെ വെള്ളക്കാരുടെ മനസ്സു മാറി. തങ്ങൾ പരാജയപ്പെട്ടിടത്ത് ഒരു ആദിവാസി വിജയിച്ചിരിക്കുന്നു. ലോകം ഇതറിഞ്ഞാൽ ബ്രിട്ടീഷ് ജനതയ്ക്ക് ഇതിൽ പരമൊരു നാണക്കേട് വരാനില്ല. മാത്രമല്ല, ഈ വഴി കരിന്തണ്ടൻ മറ്റാർക്കെങ്കിലും കാണിച്ചു കൊടുത്താലോ എന്ന സ്വാർത്ഥ ചിന്തയും അവരെ അലട്ടി. പരിഹാരം ഒന്നു മാത്രം, കരിന്തണ്ടനെ വധിക്കുക. ബ്രിട്ടീഷുകാർ അക്കാര്യം ഉറപ്പിച്ചു. കരുത്തനും ആചാനുബാഹുവുമായ കരിന്തണ്ടനെ അങ്ങനെ നേരിട്ട് വധിക്കാനാകില്ലെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. ചതിയിൽ കുടുക്കി ഇല്ലാതാക്കുകയാണ് മാർഗം. തോക്കുകൊണ്ട് നിറയൊഴിച്ചു കൊല്ലാൻ അവർ ആദ്യമൊരു ശ്രമം നടത്തി. പക്ഷെ കരിന്തണ്ടന്റെ രോമത്തിൽ പോലും അത് കൊണ്ടില്ല. ബ്രിട്ടീഷുകാർക്ക് അതിശയമായി. എന്താണ് മൂപ്പന് വെടിയേൽക്കാത്തതിന്റെ കാരണം? പണിയ വിഭാഗക്കാരുടെ തലവനായതിനാൽ കരിന്തണ്ടന്റെ കയ്യിൽ അധികാര ചിഹ്നമായ വളയുണ്ട്. ആ വളയ്ക്ക് ദിവ്യശക്തിയുണ്ടെന്നാണ് വിശ്വാസം. അത് ഊരി വയ്ക്കുമ്പോഴല്ലാതെ കരിന്തണ്ടനെ വധിക്കാൻ സാധിക്കുകയില്ലെന്ന് നായർ ബ്രിട്ടീഷുകാരെ അറിയിച്ചു. ആദ്യം വെച്ച വെടി കരിന്തണ്ടന് കൊള്ളാതിരുന്നത് അതുകൊണ്ടായിരുന്നു. അവർ അതിനായി തക്കം പാർത്തിരുന്നു. ഉറങ്ങുമ്പോൾ കരിന്തണ്ടൻ ഈ വള അഴിച്ചുവെക്കും. പിന്നെ രാവിലെ കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് ശുദ്ധമായ ശേഷമേ വള അണിയുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ കരിന്തണ്ടൻ ഉറങ്ങുന്ന സമയത്ത് നായരെ കൊണ്ട് വള കൈക്കലാക്കി. പുലർച്ചെ എഴുന്നേറ്റ കരിന്തണ്ടൻ വള കാണാതെ പരിഭ്രാന്തനായി. അധികാര ചിഹ്നം നഷ്ടമായ താൻ കുലം നയിക്കാൻ യോഗ്യതയില്ലാത്തവനായല്ലോ എന്ന് കരിന്തണ്ടൻ വിലപിച്ചു. സമുദായക്കാർ തന്നെ ഇനി അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് അയാൾ ഭയപ്പെട്ടു. മാനസിക സംഘർഷം കൊണ്ട് കരിന്തണ്ടൻ മരവിച്ച അവസ്ഥയിലായി. ബ്രിട്ടീഷുകാർക്ക് ഇതായിരുന്നു അവസരം. മാനസികമായി തളർന്നുപോയ കരിന്തണ്ടനെ അവർ തോക്കുകൊണ്ട് വെടിവച്ചു കൊന്നു. ചതിയുടെ, വഞ്ചനയുടെ നിലയ്ക്കാത്ത നിലവിളി ആ വെടിയൊച്ചയ്ക്കൊപ്പം വയനാടൻ വനാന്തരങ്ങളെ കിടിലം കൊള്ളിച്ചു. ചുരത്തിലെ മലമടക്കുകളിൽ ചതിയിൽപ്പെട്ടു മരിച്ചവന്റെ രക്തകാർമേഘങ്ങൾ കനത്തുനിന്നു. കരിന്തണ്ടൻ അവിടം കൊണ്ടു തീർന്നു എന്നാണ് ബ്രിട്ടീഷുകാർ കരുതിയത്. അയാൾ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ബ്രിട്ടീഷുകാർ റോഡ് പണിതു. മൈസൂരിലേക്ക് പോകാനുള്ള പ്രധാന പാതയായി അത്. സുഗന്ധവ്യഞ്ജനങ്ങൾ മനസാക്ഷിയില്ലാതെ ബ്രിട്ടീഷുകാർ വയനാട് നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ തുടങ്ങി. എന്നാൽ ചരക്കുമായി പോകുന്ന കാളവണ്ടികൾ ചുരത്തിലെ അഗാധ ഗർത്തത്തിലേക്ക് മറിഞ്ഞു വീഴുന്നത് പതിവായി. അതുവഴി വാഹനങ്ങളിൽ പോകുന്നവരും അപകടത്തിൽപ്പെടാൻ തുടങ്ങി. യാത്രക്കാരും കന്നുകാലികളും ഉപദ്രവിക്കപ്പെട്ടു. തുടർച്ചയായ അപകടങ്ങൾക്കു പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്ന് നാട്ടുകാർ സംശയിക്കാൻ തുടങ്ങി. അഭൗമമായ ഒരു ശക്തി അതിനു പിന്നിലുണ്ട്. കവടി നിരത്തി പ്രശ്നം വെച്ചപ്പോൾ കാരണം തെളിഞ്ഞുകിട്ടി. കരിന്തണ്ടന്റെ മഹാശക്തിയുള്ള ആത്മാവ് ശാന്തി കിട്ടാതെ അലയുകയാണ്. ദുർമരണപ്പെട്ടവന്റെ പക ചുരത്തിൽ ഭീതി നിറച്ചു. പ്രേതത്തെ ആവാഹിച്ചു തളയ്ക്കാൻ ഒടുവിൽ തീരുമാനമായി. പല മന്ത്രവാദികൾ വന്നു ശ്രമിച്ചു നോക്കിയെങ്കിലും തോറ്റു പിന്തിരിഞ്ഞോടേണ്ടി വന്നു എല്ലാവർക്കും. ഒടുവിൽ ഒരു മഹാമന്ത്രവാദി ആ ദൗത്യം ഏറ്റെടുത്തു. ദിവസങ്ങളോളം നീണ്ട പൂജയായിരുന്നു പിന്നെ. ഇഹലോകത്തിനും പരലോകത്തിനുമിടയിൽ കരിന്തണ്ടന്റെ ആത്മതേജസ് പ്രകമ്പനം കൊണ്ടു. അത് കണ്ടുനിൽക്കാൻ ത്രാണിയില്ലാതെ വയനാടൻ മലമടക്കുകൾ പ്രാർത്ഥനകളിൽ മുഴുകി. പ്രതികാരം തീരാത്ത കരിന്തണ്ടന്റെ അലർച്ചയിൽ തിക്കുകൾ കിടുങ്ങി. സാധാരണ പ്രേതങ്ങളെ തളയ്ക്കാൻ സൂചിയോ ആണിയോ മതി. എന്നാൽ കരിന്തണ്ടൻ മൂപ്പന്റെ ആത്മാവിന്റെ ശക്തി പതിന്മടങ്ങായിരുന്നു. സാധാരണ ആവാഹന ക്രിയകൾ പോരാതെ വന്നു. വേദതന്ത്രങ്ങളിൽ പഠിച്ച പണിയെല്ലാം മന്ത്രവാദി പുറത്തെടുത്തു. ഒടുവിൽ ഫലം കണ്ടു തുടങ്ങി. മന്ത്രവാദി കരിന്തണ്ടനെ ചങ്ങലയിൽ ആവാഹിച്ച് ലക്കിടിയിലെ മരത്തിൽ കെട്ടിയിട്ടു. ഇതാണ് ലക്കിടിയിൽ ഇന്ന് കാണുന്ന ചങ്ങലമരം. ചുരത്തിൻ്റെയും വയനാടിൻ്റെയും നാഥനായ കരിന്തണ്ടന്റെ രക്തസാക്ഷിത്വത്തിൻ്റെ കഥ ആ മരം പറയും. ആ ചങ്ങല ദ്രവിച്ചു തീരുന്ന അന്ന് വയനാടൻ ചുരം ഇടിയുമെന്നാണ് വിശ്വാസം. ആവാഹന ക്രിയയ്ക്കു ശേഷം കരിന്തണ്ടന്റെ ശല്യം ഉണ്ടായിട്ടില്ലെന്ന് പഴമക്കാർ പറയുന്നു. കരിന്തണ്ടൻ തറയെന്നാണ് ഈ ചങ്ങലമരം ഇന്നറിയപ്പെടുന്നത്. തറയ്ക്കു പിന്നിലായി മൂപ്പനെ അടക്കം ചെയ്ത ശ്മശാനമുണ്ട്. അമാവാസി രാവുകളിൽ പ്രാണൻ പിടയുന്ന കരച്ചിൽ ഇവിടെ നിന്ന് കേട്ടവരുണ്ട്. വിദേശീയരും സ്വദേശീയരായ ഉന്നത ജാതിക്കാരും ആദിവാസികളോട് ചെയ്ത കൊടും ക്രൂരതയുടെ വിഭ്രമിപ്പിക്കുന്ന ചരിത്രമാണ് കരിന്തണ്ടനിലൂടെ തലമുറകൾ കടന്ന് നമുക്ക് മുന്നിലെത്തി നിൽക്കുന്നത്. കാലക്രമേണ ആ ചരിത്രം ഒരു മിത്തായി മാറി. വയനാട്ടിലെ ഏത് ആദിവാസി ഊരിൽ ചെന്നാലും അവർ ആവേശത്തോടെ കരിന്തണ്ടനെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. അഭിമാനത്തോടെ ആ വീരനായകന്റെ ഇതിഹാസം അവർ പറയും. ബ്രിട്ടീഷുകാർക്ക് വഴി കാണിച്ചു കൊടുത്തെങ്കിലും അവരോട് തികഞ്ഞ എതിർപ്പുള്ളയാളായിരുന്നു കരിന്തണ്ടൻ എന്ന മറ്റൊരു വാദവുമുണ്ട്. ടിപ്പുവിനെ തോൽപ്പിക്കാനാണ് ബ്രിട്ടീഷുകാർ വഴിവെട്ടിയതെങ്കിലും അതേ വഴിയിലൂടെ ടിപ്പു കോഴിക്കോട്ടെത്തി ബ്രിട്ടീഷുകാരെ തുരത്തുമെന്നായിരുന്നു കരിന്തണ്ടൻ കരുതിയിരുന്നത്. എന്തായാലും കരിന്തണ്ടന്റെ ജീവിതവും ബലിയും ബ്രിട്ടീഷുകാർ കരുതിയതുപോലെ ആരും അറിയാതെ പോയില്ല. എന്തു നല്ല കാര്യത്തിനായും ചുരമിറങ്ങുന്നവർ കരിന്തണ്ടനടയിൽ പ്രാർത്ഥിച്ച് നേർച്ചയിടുന്നത് ഇന്നും തുടരുകയാണ്. കൽപ്പറ്റയിലേക്കുള്ള റോഡിൽ ഇടതുവശത്താണ് ഈ മരം. ശരീരം വെടിയുണ്ടകളാലും ആത്മാവ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ട് കരിന്തണ്ടൻ അനുഗ്രഹങ്ങളുമായി കാത്തുനിൽക്കുന്നു. ആ ചരിത്രം ഓർത്തുകൊണ്ടല്ലാതെ, ആ നിലവിളി കേട്ടുകൊണ്ടല്ലാതെ നമുക്ക് ചുരമിറങ്ങാനാകില്ല. ചതിയും വഞ്ചനയും ഏറ്റ് ചരിത്രത്തിൽ രക്തസാക്ഷിയായൊരാൾ കരിന്തണ്ടൻ. M2C എന്നോടൊപ്പം സ്പെഷ്യൽസിൽ നിങ്ങൾ കേട്ടത് ക്രിനീഷ്യയോടൊപ്പം. കൂടെ സ്ക്രിപ്റ്റ് ശ്രീപ്രസാദ് മാനഴി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹെൽവിൻ KS, സൗണ്ട് ഡിസൈനർ മഹേഷ് മാനസ്. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോടൊപ്പം @renishya എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ അറിയിക്കുക. പതിവ് പോലെ മറ്റു വിശേഷങ്ങൾക്കായി എന്നോടൊപ്പം മലയാളം പോഡ്കാസ്റ്റ് കേൾക്കാം. ഭയം കൊണ്ട് രക്തം തണുപ്പിക്കുന്ന മറ്റൊരനുഭവത്തിനായി കാത്തിരിക്കൂ അടുത്ത എപ്പിസോഡിൽ. Renishya, exclusively on Ennodoppam Specials.